ഷെർലക് ഹോംസ് കുറ്റാന്വേഷണ കഥകൾ രഹസ്യബന്ധം. ഒരിക്കൽ ഷെർലക് ഹോംസും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടി വൈകുന്നേരം നടക്കാൻ പോയി. തിരിച്ചെത്തിയപ്പോൾ ഹോംസിനെ തിരക്കി ആരോ വന്നിരുന്നു എന്ന് വീട്ടിലുണ്ടായിരുന്ന പയ്യൻ പറഞ്ഞു. കുറേ നേരം കാത്തിരുന്നതിന് ശേഷം മടങ്ങിപ്പോയത്രേ. ഒരു കക്ഷി നഷ്ടമായതിൽ ഹോംസിന് സങ്കടം തോന്നാതിരുന്നില്ല. വീടിനുള്ളിലേക്ക് ചെന്നപ്പോൾ വന്നിരുന്ന ആൾ ഒരു പൈപ്പ് മറന്നു വെച്ചത് ഹോംസിൻ്റെ കണ്ണിൽപ്പെട്ടു. അയാൾക്ക് വളരെ വിലമതിക്കുന്ന ഒരു പൈപ്പ് ഇവിടെ മറന്നു വെച്ചു എന്നതിൽ നിന്നും അയാൾ വളരെ അസ്വസ്ഥനായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അയാൾക്ക് ഇത് വിലമതിക്കുന്നതാണ് എന്ന് പറയാൻ എന്ത് കാരണമാണുള്ളത്? സുഹൃത്ത് ചോദിച്ചു. അയാൾ ഇത് രണ്ടു പ്രാവശ്യം നന്നാക്കിയിട്ടുണ്ട്. അതിൽ വെള്ളി കെട്ടിയതിന് തന്നെ പൈപ്പിൻ്റെ വിലയേക്കാൾ അധികം വരും. വേറെ എന്താണുള്ളത്? ഒരിക്കൽ കൂടി സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ട് ഹോംസ് പറഞ്ഞു. ഇതിൻ്റെ ഉടമസ്ഥൻ ഇടതുകൈയ്യനാണ്. പോരാത്തതിന് പല്ലുകൾക്ക് നല്ല ഉറപ്പുള്ള ആളാണ് അയാൾ. പൈപ്പ് കൊളുത്തിയതിൻ്റെ പ്രത്യേകത വെച്ച് നോക്കിയാൽ അയാൾ ഇടംകയ്യനാണെന്നും കടിച്ചു പിടിച്ചതിൻ്റെ രീതി കണ്ടാൽ വളരെ ആരോഗ്യവാനാണെന്നും മനസ്സിലാക്കാം. അതാ ആ ഗോവണി കയറി വരുന്നത് അയാളാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് ഏകദേശം 33 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരാൾ കടന്നു വന്നു. വാതിലിൽ മുട്ടാതെ കയറി വന്നതിന് ക്ഷമ ചോദിക്കുന്നു. ഞാൻ താങ്കളുടെ സഹായം തേടി വന്നതാണ്. സ്വന്തം കുടുംബ പ്രശ്നങ്ങൾ മറ്റൊരാളോട് സംസാരിക്കേണ്ടി വരുന്നത് വിഷമമുള്ള കാര്യമാണ്. എന്നിരുന്നാലും എനിക്ക് എൻ്റെ ഭാര്യയുടെ സ്വഭാവത്തെക്കുറിച്ച് താങ്കളോട് പറയേണ്ടതായി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ഗ്രാൻഡ് മൺട്രോ, ഹോംസ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അയാൾ അത്ഭുതത്തോടെ ചാടി എഴുന്നേറ്റു. എങ്ങനെയാണ് താങ്കൾക്ക് എൻ്റെ പേര് മനസ്സിലായത്?
താങ്കളുടെ തൊപ്പിയുടെ സൈഡിലായി പേര് തുന്നി വച്ചിരിക്കുന്നുവല്ലോ. അതൊക്കെ പോട്ടെ, താങ്കളുടെ പ്രശ്നം വിവരിച്ചോളൂ, അയാൾ പറഞ്ഞു തുടങ്ങി.
എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇത്രയും കാലം മാതൃകാ ദമ്പതികളായി തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞു വന്നത്. പക്ഷേ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു. എഫി എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് മനസ്സിലാകാത്ത എന്തോ അവൾക്ക് സംഭവിച്ചിരിക്കുന്നു. എന്നാലും ഇപ്പോഴും അവൾ എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കിടയിൽ അകൽച്ച സൃഷ്ടിച്ചുകൊണ്ട് കടന്നുകൂടിയിട്ടുള്ള രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഞങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെയാകില്ല.
എൻ്റെ ഭാര്യ എഫിയുടെ പേര് മിസ്സിസ് ഹെബ്രോൺ എന്നായിരുന്നു. 25-ാം വയസ്സിൽ അവൾ വിധവയായി. ഇംഗ്ലീഷുകാരിയായി അവൾ ചെറുപ്പത്തിലെ അമേരിക്കയിലെത്തി അവിടെ വെച്ച് ഒരു അഭിഭാഷകനെ കല്യാണം കഴിച്ചു. അവർക്ക് ഒരു കുട്ടിയും ജനിച്ചു. അക്കാലത്ത് പടർന്നു പറ്റിച്ച മഞ്ഞപ്പിത്തം ബാധിച്ച് അവളുടെ ഭർത്താവും കുട്ടിയും മരിക്കാനിടയായി. അതോടെ അമേരിക്ക വിട്ട് അവൾ ഇംഗ്ലണ്ടിലുള്ള അമ്മായിയോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു. അവളുടെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ അവളുടെ പേരിൽ വലിയൊരു സംഖ്യ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഇംഗ്ലണ്ടിലെത്തിയ 6 മാസത്തിനകം തന്നെ ഞങ്ങൾ കണ്ടുമുട്ടുകയും വിവാഹിതരാവുകയും ചെയ്തു. നല്ല രീതിയിൽ നടന്നു വരുന്ന എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാമെങ്കിലും വിവാഹം കഴിഞ്ഞ ഉടനെ ഭാര്യ അവളുടെ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ പേരിൽ എഴുതി തന്നു. എനിക്ക് അതിഷ്ടമായിരുന്നില്ല. എന്നാലും അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ നോർബെറിയിൽ ഒരു ബംഗ്ലാവ് വാടകയ്ക്ക് വാങ്ങി. ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമുള്ളതാണെങ്കിലും പട്ടണത്തിൻ്റെ അടുത്തായിരുന്നു ആ വീട്. ഞങ്ങളുടെ വീടിന് മുമ്പിലെ വയലുകൾക്കപ്പുറം ഞങ്ങളുടെ വീടിനഭിമുഖമായി മറ്റൊരു വീടും, കുറച്ചു മാറി 1-2 വീടുകളും ഒരു സത്രവുമുണ്ട്. അങ്ങനെയിരിക്കെ ഏകദേശം 1 മാസം മുമ്പ് ഭാര്യ എന്നോട് 100 പൗണ്ട് വേണമെന്ന് പറഞ്ഞു. അത്രയും വലിയൊരു സംഖ്യ അവൾ ആദ്യമായാണ് ചോദിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പിന്നീട് പറയാമെന്നും പറഞ്ഞു. അതോടെ ആദ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രഹസ്യമുണ്ടായി. പിന്നീട് നടന്ന സംഭവങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീടിനഭിമുഖമായി വയലിനപ്പുറത്തുള്ള ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ റോഡ് വഴി ചെന്ന് ഒരു ഇടവഴിയിലൂടെ പോകണം. ആ ഭാഗത്ത് ഒരു ഉദ്യാനവുമുണ്ട്. നടക്കാനിറങ്ങുമ്പോൾ ഞാൻ ആ വഴിയാണ് പോവുക. ആ വീട് പഴയ മാതൃകയിലുള്ള ഒന്നാണ്. കഴിഞ്ഞ 8 മാസമായി അതൊഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതിലൂടെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും അതിൻ്റെ ഭംഗി ആസ്വദിക്കുമായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ ആ വഴി വരുമ്പോൾ ആ വീടിൻ്റെ പൂമുഖത്തും പുൽത്തകിടിയിലുമായി വീട്ടു സാധനങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ആരോ താമസത്തിനെത്തിയിരിക്കുന്നതായി എനിക്ക് തോന്നി. വീടിന് മുന്നിലെത്തിയപ്പോൾ എൻ്റെ പുതിയ അയൽക്കാർ ആരാണെന്നറിയാൻ ഞാൻ അങ്ങോട്ട് നോക്കി. അപ്പോൾ മുകളിലത്തെ ജനാലയിൽ നിന്ന് ആരോ എന്നെ നോക്കുന്നത് കണ്ടു. ആ മുഖം കണ്ടപ്പോൾ എന്നിലൊരു വിറയനുഭവപ്പെട്ടു. ആ മുഖത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് മനസ്സിലായില്ലെങ്കിലും അതിൻ്റെ നിറം ഏതാണ്ട് ഒരു ഇരുണ്ട മഞ്ഞ നിറമായിരുന്നു. ഭയപ്പെടുത്തുന്ന ആ മുഖം എന്നെ അസ്വസ്ഥനാക്കി. ഒന്നുകൂടി ഞാൻ നോക്കിയപ്പോൾ അത് അപ്രത്യക്ഷമായി. എന്തായാലും പുതിയ താമസക്കാരെ കാണാമെന്ന് കരുതി ഞാൻ ചെന്ന് വാതിലിൽ മുട്ടി. നീണ്ടു മെലിഞ്ഞ ഒരു സ്ത്രീയാണ് വാതിൽ തുറന്നത്. ഞാൻ നിങ്ങളുടെ അയൽക്കാരനാണ്, നിങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ അറിയിക്കാം. ഇത് പറഞ്ഞ് ആ സ്ത്രീ കഥകടച്ചു. ഇത്രയുമായപ്പോൾ എനിക്ക് അമ്പരപ്പ് വർദ്ധിപ്പിച്ചു. ഞാൻ വേഗം വീട്ടിലേക്ക് മടങ്ങി. ഈ കാര്യം ഭാര്യയോട് പറയേണ്ടെന്ന് തീരുമാനിച്ചു. ഒന്നാമതായി അവൾ അല്പം ഭയമുള്ളവളാണ്. മാത്രമല്ല, ഇത് കേൾക്കുമ്പോൾ പുതിയ താമസക്കാരെക്കുറിച്ച് അവൾക്കൊരു മുൻവിധി ഉണ്ടാകണ്ട എന്നും കരുതി. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും ആ മഞ്ഞമുഖം എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. ആ വാതിൽ തുറന്നു വന്ന സ്ത്രീയുടെ പെരുമാറ്റം എത്ര വിചിത്രമായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ആ വീട്ടിൽ പുതിയ താമസക്കാരെത്തിയ വിവരം ഞാൻ ഭാര്യയോട് പറഞ്ഞു. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. വളരെ നന്നായി ഉറങ്ങിയിരുന്ന എനിക്ക് പക്ഷേ അന്ന് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കെപ്പോഴോ എൻ്റെ ഭാര്യ വസ്ത്രം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതിനിടയിലും ഞാൻ ഉണരുന്നുണ്ടോ എന്ന് അവൾ നോക്കുന്നുണ്ടായിരുന്നു. പരിഭ്രമവും വിളർച്ചയും കലർന്ന ഇത്തരത്തിലൊരു മുഖഭാവം അവളിൽ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ല. ഞാൻ ഉറങ്ങുകയാണെന്ന് കരുതി അവൾ മുറിക്ക് പുറത്ത് കടന്നു. കുറച്ചു കഴിഞ്ഞ് മുൻവാതിൽ തുറന്നടയുന്ന ശബ്ദവും കേട്ടു. ഇത്രയും നേരം അവൾ എവിടേക്കാണ് പോയതെന്ന് ഞാൻ ചിന്തിച്ചിരിക്കെ അവൾ മുറിയിലെത്തി. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? ഈ ചോദ്യം കേട്ട അവൾ ആകെ അമ്പരന്നു. അത് എനിക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. അല്പം ശുദ്ധവായു ശ്വസിക്കുന്നതിന് വേണ്ടി ഞാൻ പുറത്തേക്ക് പോയതാണ്. എൻ്റെ മുഖത്ത് പോലും നോക്കാതെ വിളറിയ മുഖത്തോടെയാണ് അവളത് പറഞ്ഞത്. അവൾ പറയുന്നത് കളവാണെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും ഞാൻ പിന്നീടൊന്നും ചോദിച്ചില്ല. അവൾ എന്തായിരിക്കാം എന്നിൽ നിന്ന് മുളച്ചു വയ്ക്കുന്നത്? അവൾ എവിടെ പോയതായിരിക്കാം? ഇങ്ങനെയുള്ള ചിന്തകൾ എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം ഒന്നും മിണ്ടിയില്ല. ഭക്ഷണത്തിന് ശേഷം ഞാനൊന്ന് പുറത്തേക്കിറങ്ങി. ഉച്ചയോടെയാണ് മടങ്ങിയത്. ആ വീടിനടുത്തെത്തിയപ്പോൾ ഇന്നലെ കണ്ട ആ മുഖം ഇനിയും കാണുമോ എന്ന ആകാംക്ഷയിൽ ഞാൻ അങ്ങോട്ട് നോക്കി. ആ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതാ ആ വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്ന് എൻ്റെ ഭാര്യ ഇറങ്ങി വരുന്നു. എന്നേക്കാൾ കൂടുതൽ അമ്പരന്ന് ഒരു വിളറിയ ചിരിയുമായി അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നമ്മുടെ പുതിയ അയൽക്കാർക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാൻ വന്നതാണ്. ഇന്നലെ രാത്രിയും നീ ഇങ്ങോട്ടല്ലേ വന്നത്? ഞാൻ ചോദിച്ചു. ഇതിനു മുൻപ് ഞാനിവിടെ വന്നിട്ടേയില്ല. നീ പറയുന്നത് കളവാണെന്ന് നിൻ്റെ ശബ്ദം സൂചിപ്പിക്കുന്നുണ്ട്. നീ പറയുന്നില്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് പോയി ചോദിക്കാം. ആ വീട്ടിലേക്ക് പോകാൻ തുനിഞ്ഞ എന്നെ എൻ്റെ ഷർട്ടിൽ കടന്നു പിടിച്ച് ഭാര്യ തടഞ്ഞു നിർത്തി. ദയവ് ചെയ്ത് ഇപ്പോഴെന്നെ വിശ്വസിക്കൂ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ രഹസ്യം ഞാൻ ഇപ്പോൾ മറച്ചു വയ്ക്കുന്നത്. ശരി, ആ രഹസ്യം സൂക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തരാം. എന്നാൽ ഒരു കാര്യം, നിൻ്റെ രാത്രിയിലുള്ള ഈ യാത്ര നിർത്തണം. ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാം എന്ന് ഭാര്യ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. ഇന്നലെ കണ്ട ആ മഞ്ഞമുഖം അതാ ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ വിചിത്രജീവിയും എൻ്റെ ഭാര്യയും തമ്മിൽ എന്തായിരിക്കാം ബന്ധം? അങ്ങനെ ചിന്തിച്ച് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത രണ്ട് ദിവസം ഭാര്യ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയതേയില്ല. മൂന്നാം ദിവസം എനിക്ക് നഗരത്തിലേക്ക് പോകേണ്ടതായി വന്നു. പതിവിലും ഒരു മണിക്കൂർ നേരത്തെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. വേലക്കാരിയാണ് കതക് തുറന്നത്. ഭാര്യ എവിടെയെന്ന് ചോദിച്ചപ്പോൾ നടക്കാൻ പോയെന്നാണ് അവൾ മറുപടി പറഞ്ഞത്. ഞാൻ മുകളിൽ കയറി വസ്ത്രം മാറുന്നതിനിടെ പുറത്തേക്ക് നോക്കിയപ്പോൾ വേലക്കാരി വയലിലൂടെ ആ വീടിനെ ലക്ഷ്യമാക്കി ഓടുന്നതാണ് കണ്ടത്. ഞാൻ തിരിച്ചെത്തിയാൽ വിവരമറിയിക്കുന്നതിന് വേലക്കാരിയോട് ചട്ടം കിട്ടിയതായിരിക്കാം. ഞാൻ ഉടനെ ആ വീടിന് നേരെ പാഞ്ഞു. ഇടവഴിയിലെത്തിയപ്പോൾ ഭാര്യയും വേലക്കാരിയും കൂടി എതിരെ വരുന്നത് കണ്ടു. ഞാൻ അവരെയും കടന്നു ചെന്ന് ആ വീടിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ ഞാൻ മുകളിലത്തെ നിലയിൽ കയറി നോക്കി. അവിടെയെല്ലാം ഗൃഹോപകരണങ്ങളും മറ്റും ചിതറിക്കിടന്നിരുന്നു. എന്നാൽ ആ വിചിത്രമുഖം പ്രത്യക്ഷപ്പെടുന്ന ജനാലയുള്ള മുറി വളരെ നല്ല രീതിയിൽ ഒരുക്കി വച്ചിരിക്കുന്നു. മാത്രമല്ല, ആ മുറിയിൽ എൻ്റെ ഭാര്യയുടെ ഒരു പൂർണ്ണകായ ചിത്രം കൂടി തൂക്കിയിട്ടിരിക്കുന്നു. അവളുടെ ആവശ്യപ്രകാരം 3 മാസങ്ങൾക്ക് മുമ്പ് എടുത്തതായിരുന്നു ആ ചിത്രം. ഇതുകൂടി കണ്ടപ്പോൾ എൻ്റെ സർവ്വനാടികളും തളർന്നു. പിന്നീട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഭാര്യ മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ അവളെ ശ്രദ്ധിക്കുക കൂടി ചെയ്യാതെ എൻ്റെ മുറിയിലേക്ക് പോയി. അവളും എൻ്റെ പിന്നാലെ അങ്ങോട്ട് വന്നു. ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് തെറ്റിച്ചതിന് എനിക്ക് മാപ്പ് തരണം. കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിയുമ്പോൾ അങ്ങ് തീർച്ചയായും എനിക്ക് മാപ്പ് തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. എങ്കിൽ പറയൂ, ആ വീട്ടിൽ ആരാണ് താമസിക്കുന്നത്? നീ എന്തിനാണ് ആ ചിത്രം അവർക്ക് കൊടുത്തത്? ഈ ചോദ്യങ്ങൾക്കൊന്നും അവൾ കൃത്യമായ മറുപടി തന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. പിന്നെ താങ്കളെ കാണാൻ നേരെ ഇങ്ങോട്ട്. ഇത്രയും കാര്യങ്ങൾ ഹോംസും സുഹൃത്തും വളരെ താല്പര്യത്തോടെ കേട്ടിരുന്നു. എല്ലാം വിശകലനം ചെയ്ത ശേഷം ഹോംസ് അയാളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു.
നിങ്ങൾ ജനാലയ്ക്കിൽ കണ്ടത് ഒരു പുരുഷൻ്റെ മുഖമാണോ?
അകലെ നിന്നും മാത്രം കണ്ടിട്ടുള്ളതിനാൽ വ്യക്തമായി പറയാൻ കഴിയില്ല.
എപ്പോഴായിരുന്നു നിങ്ങളുടെ ഭാര്യ 100 പൗണ്ട് നിങ്ങളോട് വാങ്ങിയത്?
ഏകദേശം 2 മാസം മുമ്പ്.
അവരുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഇല്ല. അയാളുടെ മരണശേഷം അവിടെ ഉണ്ടായ ഒരു തീപിടുത്തത്തിൽ അവളുടെ എല്ലാ വസ്തുക്കളും കത്തി നശിച്ചുപോയി.
എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് അവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്.
അത് പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതാണത്രേ.
അമേരിക്കയിൽ നിന്നും നിങ്ങളുടെ ഭാര്യയ്ക്ക് കത്തുകൾ വരാറുണ്ടോ?
എൻ്റെ അറിവിൽ ഒന്നും വന്നിട്ടില്ല.
ശരി, ഇന്നലെ നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ആരെയും കണ്ടില്ലല്ലോ. അവർ സ്ഥിരമായി ഒഴിഞ്ഞു പോയെങ്കിൽ പോകട്ടെ. അഥവാ നിങ്ങൾ അങ്ങോട്ട് പോകും എന്ന് മനസ്സിലാക്കി ഇന്നലെ തൽക്കാലം മാറി നിന്നതാണെങ്കിൽ അവർ മടങ്ങിയെത്തിയിട്ടുണ്ടാകും. അവർ അവിടെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉടൻ പരിഹരിക്കാം. ഏതായാലും നിങ്ങൾ തിരിച്ചു ചെന്ന് ആ വീട് ഒന്നുകൂടി നിരീക്ഷിക്കുക. അവർ മടങ്ങിയെത്തിയെന്ന് ബോധ്യമായാൽ ഉടൻ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ ഉടൻ തന്നെ അവിടെ എത്താം. അല്ലെങ്കിൽ നാളെ രാവിലെ ഞങ്ങൾ അങ്ങോട്ട് വരാം. നിങ്ങൾ ധൈര്യമായി പോവുക.
ഇത് ഒരു ബ്ലാക്ക്മെയിൽ നാടകമായിരിക്കണം,
ഹോംസ് പറഞ്ഞു. ആരായിരിക്കാം ആ ബ്ലാക്ക്മെയിലർ? സുഹൃത്ത് ചോദിച്ചു.
ഇത് ഒരു നിഗമനം മാത്രമാണ്. ഇത് ശരിയായി ഭവിച്ചാലോ അതിശയിക്കാനൊന്നുമില്ല. ആ സ്ത്രീയുടെ ആദ്യത്തെ ഭർത്താവാണ് ആ വീട്ടിലുള്ളത്.
എന്താണ് അങ്ങനെ പറയാൻ കാരണം?
അങ്ങനെയല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് ആ വീട്ടിലേക്ക് കടക്കുന്നത് എന്താണ് അവർ തടയുന്നത്?
എൻ്റെ നിഗമനം ഇത്തരത്തിലാണ്. ആ സ്ത്രീ അമേരിക്കയിൽ വെച്ച് വിവാഹിതയാകുന്നു. ഭർത്താവിന് എന്തോ ഒരു മാരകരോഗം പിടിപെടുന്നു. അപ്പോൾ അവർ അയാളെ ഉപേക്ഷിച്ച് ഇംഗ്ലണ്ടിലേക്ക് വരുന്നു. മറ്റാരുടെയോ മരണ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം തൻ്റെ ഭർത്താവിൻ്റേതാണെന്നും പറഞ്ഞ് അവർ മൺറോയെ കാണിച്ചത്. അങ്ങനെ പുതിയ ഭർത്താവിനൊപ്പം അവർ അവിടെ മറ്റൊരു ജീവിതം ആരംഭിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആദ്യത്തെ ഭർത്താവ് അവളുടെ താമസസ്ഥലം കണ്ടെത്തുന്നത്. അപ്പോൾ അയാളോ അയാളോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയോ മിസ്സസ് മൺറോയ്ക്ക് ഒരു ഭീഷണിക്കത്ത് അയക്കുന്നു. അവരെ അനുനയിപ്പിക്കാനാവണം മൺറോയിൽ നിന്നും മേടിച്ച 100 പൗണ്ട് അവർ ഉപയോഗിച്ചത്. പക്ഷേ അതുകൊണ്ട് ഫലമുണ്ടായില്ല. അയാൾ അവളുടെ അയൽപ്പക്കത്ത് തന്നെ എത്തുന്നു. രാത്രി കിടക്കുമ്പോൾ ഭർത്താവിൽ നിന്നും പുതിയ താമസക്കാരെക്കുറിച്ചുള്ള വിവരണം കേട്ടപ്പോൾ അതാരാണെന്ന് അവർ മനസ്സിലാക്കുന്നു. തന്നെ ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിക്കാൻ രാത്രി തന്നെ അയാളെ കാണാൻ അവർ പോകുന്നു. പക്ഷേ അവരുടെ ഉദ്ദേശം നടന്നില്ല. അതുകൊണ്ടായിരിക്കണം പിറ്റേ ദിവസവും അവർ അവിടെ പോയത്. അതേ കാരണം കൊണ്ട് തന്നെയായിരിക്കാം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അവിടെ ചെന്നത്. ആ സമയത്ത് മൺറോ നേരത്തെ മടങ്ങിയ വിവരം വേലക്കാരി അവിടെ ചെന്ന് പറയുന്നു. അപ്പോൾ മൺറോ അവിടെ എത്താൻ സാധ്യതയുണ്ടെന്ന് തോന്നിയതുകൊണ്ട് അയാളും ആ സ്ത്രീയും പിന്നിലെ തോട്ടത്തിൽ ഒളിച്ചിരിക്കാം.
ഹോംസ് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും മൺറോയിൽ നിന്നും അവിടുത്തെ താമസക്കാർ വീണ്ടും എത്തി എന്നറിയിച്ചുകൊണ്ടുള്ള കമ്പി സന്ദേശം വന്നു. ഉടൻ തന്നെ ഹോംസും സുഹൃത്തും അങ്ങോട്ട് പുറപ്പെട്ടു. അവർ തീവണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ അവരെ കാത്ത് മൺറോ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരും ആ വീട് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. ആ വീട്ടിലെ വിളക്കുകൾ അകലെ നിന്ന് തന്നെ കാണാമായിരുന്നു. വീടിൻ്റെ മുൻവാതിൽ ചാരിയിരുന്നില്ല. മൺറോ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കടന്നു. ഈ സമയത്ത് ഒരു സ്ത്രീ അവിടെ എത്തി അപേക്ഷാസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു. അങ്ങ് ഇവിടെ ഇപ്പോൾ എത്തുമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് വേണ്ടി കുറച്ചുകൂടി ക്ഷമിക്കൂ.
എഫി, മാറി നിൽക്ക്. ഞാനിന്ന് 2-ൽ 1 അറിഞ്ഞിട്ടേ പോകൂ.
ഇത് പറഞ്ഞിട്ട് അയാൾ ആ സ്ത്രീയെ കടന്ന് കോണിപ്പടിയിലേക്ക് കയറി. അയാൾക്ക് പിന്നിലായി ഹോംസും സുഹൃത്തും നടന്നു. അപ്പോൾ മധ്യവയസ്കയായ മറ്റൊരു സ്ത്രീ തടയുവാനെത്തി. അവരെയും തള്ളി മാറ്റി അവർ മുകളിലത്തെ മുറിയിലെത്തി. അവിടെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അവളുടെ മുഖം കണ്ടതും അത്ഭുതം കൊണ്ടും ഭയം കൊണ്ടും ഹോംസിൻ്റെ സുഹൃത്ത് നിലവിളിച്ചു പോയി. അത്രയ്ക്ക് അഭംഗിയുള്ളതും നിർവികാരവുമായ ഒരു മുഖമായിരുന്നു ആ പെൺകുട്ടിയുടേത്. ഒന്നു നിന്ന ശേഷം ഹോംസ് മെല്ലെ ആ കുട്ടിയെ സമീപിച്ച് അവളുടെ മുഖത്തു നിന്നും ഒരു പൊയ്മുഖം വലിച്ചെടുത്തു. അവരുടെ അമ്പരപ്പ് കണ്ട് ചിരിച്ചുകൊണ്ട് അതാ നിൽക്കുന്നു ഒരു നീഗ്രോ ബാലിക.
ദൈവമേ, എന്താണിത്? മൺറോ നിലവിളിച്ചു. അപ്പോഴേക്കും എഫി ഓടി എത്തി.
ഞാൻ പറയാം, ഇനി ഇതിൽ ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. അമേരിക്കയിൽ വെച്ച് എൻ്റെ ഭർത്താവ് മരിച്ചെങ്കിലും കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതാണിവൾ. ഇവളുടെ പിതാവ് ഒരു ആഫ്രിക്കൻ വംശജനായിരുന്നു. സമൂഹത്തെ ധിക്കരിച്ചാണ് ഞങ്ങൾ വിവാഹിതരായത്.
ഞങ്ങളുടെ കുഞ്ഞിന് ദൈവഹിതം പോലെ അദ്ദേഹത്തിൻ്റെ വംശസ്വഭാവമാണ് ഉണ്ടായത്. പിന്നീട് ദുരന്തങ്ങളെക്കുറിച്ചെല്ലാം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. കുഞ്ഞിൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. അതിനാലാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്. ഞങ്ങളുടെ വീട്ടുവേലക്കാരിയായിരുന്ന ഈ സ്ത്രീ എൻ്റെ കുഞ്ഞിനെ വളർത്തി. വിധിവശാൽ നമ്മൾ അടുക്കുകയും വിവാഹിതരാവുകയും ചെയ്തു. അങ്ങയുടെ സ്നേഹം നഷ്ടപ്പെട്ടാലോ എന്ന ഭയം മൂലം കുഞ്ഞിൻ്റെ കാര്യം ഞാൻ അങ്ങയോട് പറഞ്ഞില്ല. 3 വർഷമായി ഞാൻ ഇവളെ ഒരു നോക്ക് കണ്ടിട്ട്. അതിനാൽ ഞാൻ എൻ്റെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഈ ഒഴിഞ്ഞുകിടന്ന വീട് വാടകയ്ക്കെടുക്കാൻ നിർദ്ദേശിച്ചത് ഞാനാണ്. കുഞ്ഞിൻ്റെ കൈകളും മുഖവും മറയ്ക്കണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു. അന്ന് രാത്രി ഇവിടെ താമസക്കാരെത്തിയിരിക്കുന്ന വിവരം അങ്ങ് തന്നെയാണല്ലോ എന്നോട് പറഞ്ഞത്. നേരം പുലരും വരെ ക്ഷമിക്കാനാകാത്തതുകൊണ്ടാണ് രാത്രിയിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വേലക്കാരി കുഞ്ഞിനെയും കൊണ്ട് പുറകിലത്തെ വാതിലിലൂടെ പുറത്തിറങ്ങി മറഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത്. അങ്ങേക്ക് ഇവിടെ ആരെയും കാണാൻ സാധിക്കാഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എൻ്റെയും കുഞ്ഞിൻ്റെയും ഭാവി അങ്ങയുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. 2 നിമിഷനേരം അവിടെ നിശബ്ദത തളം കെട്ടി നിന്നു. തുടർന്ന് ഗ്രാൻഡ് മൺട്രോ മുന്നോട്ട് ചെന്ന് ആ കുഞ്ഞിനെ പൊക്കിയെടുത്ത് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, എഫി, ഞാനും അത്ര നല്ലവനൊന്നുമല്ല. എന്നാൽ നീ കരുതുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലവനാണെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഹോംസിനോടും സുഹൃത്തിനോടും നന്ദി പറഞ്ഞ ശേഷം ഗ്രാൻഡ് മൺട്രോ ഭാര്യയെയും കുഞ്ഞിനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് നടന്നു.